ప్రైజ్ ది లార్డ్, ప్రైజ్ ది లార్డ్, ప్రైజ్ ది లార్డ్. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരായ എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും, വേദിലുപോഷ്ടരായിരിക്കുന്ന ആദരണീയരും ബഹുമാന്യരുമായ കർത്തൃദാസന്മാർ, സഹോദരന്മാർ, പാസ്റ്റർ എം ബി ജോർജ് കുട്ടി, പാസ്റ്റർ സാം ജോർജ്, പാസ്റ്റർ കെ സി തോമസ്, പാസ്റ്റർ രാജു പൂക്കാല, പാസ്റ്റർ ഫിലിപ്പി തോമസ്, പാസ്റ്റർ ഷിബു നെടുവേലി, സണ്ണി മുളമൂട്ടിൽ, പാസ്റ്റർ ജേക്കബ് ജോർജ്, പാസ്റ്റർ കെ വൈ ഗീവർഗീസ്, പാസ്റ്റർ പി എം മാത്യു, പാസ്റ്റർ ജോൺ ജോർജ്, ഇവിടെ സന്നിധിനല്ല എങ്കിലും ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പാസ്റ്റർ വി ജെ ജോർജ്, മലബാറിൽ അധ്യക്ഷത ചെയ്യുന്ന കർത്തൃദാസന്മാർ, സ്റ്റേറ്റ് കൗൺസിൽ അംഗങ്ങൾ, ജനറൽ പി എഫ് എ പ്രസിഡന്റ് സുധി എബ്രഹാം, സദസ്യഭൂഷ്ടരായിരിക്കും ആ ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർ, ഗായിക സംഘം, എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. എല്ലാറ്റിലുപരി മഹാദൈവത്തിൻ്റെ തിരു സാന്നിധ്യം ഇന്ന് രാത്രി ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ മേഘം ഈ പന്തലിൻ്റെ കീഴിൽ ദൈവം വിരിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി അവൻ്റെ മേഘത്തിൻ്റെ കീഴിൽ ഇരിക്കുവാൻ തക്കോണം അവൻ നിന്നെ ക്ഷണിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. നീ വന്നതല്ല, ഇന്ന് രാത്രി ദൈവം നിന്നെ കൊണ്ടുവന്നതാണ്. ദൈവത്തിൻ്റെ ഒരു പ്രത്യേക പർപ്പസുണ്ട്. പ്രൈസ് ദി ലോർഡ്. വളരെ ശക്തമായ അനുഗ്രഹീതമായ സന്ദേശം എൻ്റെ പ്രിയ സഹോദരൻ പാസ്റ്റർ സാം ജോർജ് ഇവിടെ പ്രസംഗിച്ചു. അനുഗ്രഹിക്കപ്പെട്ടൊരു ദൂത് ദൈവം തന്നുകൊണ്ട് കൈ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ബൈബിൾ ഉണ്ടെന്ന് എല്ലാവരും ബൈബിൾ കയ്യിലെടുക്കാം, ബൈബിൾ ഒന്ന് ഉയർത്തിപ്പിടിക്കാം. ഞാൻ പറയുന്ന വാചകങ്ങൾ എന്നോട് ചേർന്ന് പറയണം. ദൈവ വചനത്തിനായി സ്തോത്രം, വിശുദ്ധ തിരുവെഴുത്തുകൾക്കായി സ്തോത്രം. ഇന്ന് രാത്രി എന്നോട് സംസാരിക്കണമേ. എല്ലാവരും ബൈബിൾ തുറക്കാം. ഹബക്കൂക്കിൻ്റെ പുസ്തകം, ഹബക്കൂക്ക് എഴുതിയ പുസ്തകം തുറക്കണം. പലർക്കും അറിയത്തില്ല എവിടെയാണെന്ന്. 884 പേജ്, അധ്യായം 2:1 ഇത് പറയാൻ കാരണം, സ്വർഗത്തിൽ ചെന്ന് അബക്കുക്കിനെ കാണുമ്പോൾ അദ്ദേഹം പരിചയപ്പെട്ട് കഴിഞ്ഞ് പറയും, എന്നെ അറിയാമായിരിക്കും നിങ്ങൾക്ക്, ഞാൻ ബൈബിൾ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ കണ്ണുപിഴിച്ച് നിൽക്കരുത്. അതുകൊണ്ട് അബക്കുക്കൻ്റെ 2:1-4 വാക്യങ്ങൾ. ഹബക്കൂക്ക് എന്ന പേരിൻ്റെ അർത്ഥം തന്നെ മൽപിടുത്തമെന്നാണ്. മൽപിടുത്തം, ദൈവത്തോട് മല്ലുപിടിച്ച് പോരാടി പ്രാർത്ഥിച്ചൊരു ദൈവദാസനാണ് അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അർത്ഥം പോലെ തന്നെ. ഹബക്കൂക്കിൻ്റെ കാലഘട്ടത്തിൽ ചുറ്റുപാടിൽ സമൂഹത്തിൽ താൻ ജീവിക്കുന്ന ഇടത്ത് എന്ത് സംഭവിച്ചു എന്നറിയാനായിട്ട് 1 വായിച്ചാൽ മതി. യഹോവേ, എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും. അയ്യം വിളിക്കുക എന്ന് പറഞ്ഞാൽ നിലവിളിക്കുക, നിലവിളിച്ചുകൊണ്ട് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും, പക്ഷെ ദൈവം കേൾക്കുന്നില്ല. എപ്പോഴാണ് നിലവിളിക്കുന്നത്? ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതനുസരിച്ചാണ് നമ്മുടെ ശബ്ദമുയരുന്നത്. വലിയ ഒച്ച വെച്ച് നമ്മൾ കരയണമെങ്കിൽ അതുപോലെയുള്ള പ്രതിസന്ധി ജീവിതത്തിൽ ഉണ്ടാകണം. ഹബക്കൂക്കിന് അവൻ്റെ ജനത്തോടുള്ള ബന്ധത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഒരു പ്രവാചകൻ എന്ന നിലയിൽ, ദൈവസനിൽ വന്ന് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസൻ എന്ന നിലയിൽ അത്യുച്ചത്തിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു. പക്ഷേ ദൈവം മറുപടി കൊടുക്കുന്നില്ല. സാഹസം നിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കുകയും നിരീക്ഷിക്കാതിരിക്കുകയും ചെയ്യും. നീ എന്നെ നീതികേട് കാണുമാറാക്കുന്നു, പീഡനം വെറുതെ നോക്കുന്നതും എന്തിനെ? കവർച്ചയും സാഹസവും എൻ്റെ മുമ്പിലുണ്ട്, കലഹം നടക്കുന്നു, ശണ്ട ഉളവായി വരും. അതുകൊണ്ട് ന്യായപ്രമാണം അയഞ്ഞിരിക്കുന്നു, ന്യായപ്രമാണം അയഞ്ഞിരിക്കുന്നു, ദൈവവചനത്തെ അയച്ചു കളഞ്ഞു. ന്യായം ഒരു നാളും വെളിപ്പെട്ടു വരുന്നതുമില്ല. ദുഷ്ടൻ നീതിമാനെ വളഞ്ഞിരിക്കുന്നു, ചുറ്റും നടക്കുന്നു, ദൈവവചനത്തെ അയച്ചു കളഞ്ഞു. ന്യായം ഒരു നാളും വെളിപ്പെട്ടു വരുന്നതുമില്ല. ദുഷ്ടൻ നീതിമാനെ വളഞ്ഞിരിക്കുന്നു, ചുറ്റും നടക്കുന്ന കാര്യമാണ്. താഴോട്ട് വായിച്ചാൽ കാണാം, കൽദയർ അതിവേഗതയുള്ള ഒരു ജനം വൈകുന്നേരത്തെ ചെന്നായ്ക്കളെ പോലെ ആക്രമിക്കുവാനായിട്ട് ദൈവജനത്തിൻ്റെ നേരെ വരുന്നു. പുറത്തു നിന്നുള്ളതായ പ്രശ്നം, അകത്തുള്ള പ്രശ്നം ന്യായപ്രമാണം അയഞ്ഞിരിക്കുന്നു. ദൈവം പ്രവർത്തിക്കുന്നില്ല, ദൈവത്തിൻ്റെ സാന്നിധ്യം അറിയുന്നില്ല, എല്ലാം നിരാശാജനകമാണ്. ആകപ്പാട് ദൈവദാസനുള്ള നിലവിളി മാത്രം. ഈ പ്രശ്നങ്ങളെക്കുറിച്ച് ദൈവം ഒന്നും പറയുന്നില്ല, എപ്പം പരിഹരിക്കാമെന്ന് പറയുന്നില്ല, എന്തുകൊണ്ടാണ് ഈ പ്രശ്നമെന്ന് പറയുന്നില്ല, എന്താ സൊല്യൂഷൻ എന്ന് പറയുന്നില്ല. ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, എഴുതുക, നിദർശനമെഴുതുക. നീ ഒന്നാം അധ്യായത്തിൽ പറഞ്ഞത് മുഴുവൻ നീ കാണുന്ന കാര്യമാണ്, ഇപ്പോഴുള്ള കാര്യമാണ്. ഈ കാഴ്ചയെക്കുറിച്ചാണ് നിന്റെ കാവലാതി, ഇപ്പോഴുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നീ സങ്കടപ്പെടുന്നത്. നീ ദർശനം എഴുതണം. ദർശനം എന്താണ്? വിന്ദു കാണുന്നുവോ, അതാണ് എഴുതേണ്ടത്. ദർശനം എന്താണ്? നിന്റെ ഹൃദയം കൊണ്ട് കാണുന്ന കാര്യം നീ എഴുതി വെക്കണം. ദൈവം നിന്റെ അകത്ത് ദർശനം, അത് മങ്ങിപ്പോകരുത്, അത് നീ എഴുതി വെക്കണം. ദർശനമില്ലാത്തവൻ തളർന്നു പോകും, ദർശനമില്ലാത്തവൻ ശിക്കൊണ്ടിരുന്നാൽ സങ്കടപ്പെടാനുള്ള കാര്യമേയുള്ളൂ. എന്നാൽ നമ്മൾ സഞ്ചരിക്കുന്ന കാഴ്ചയാലല്ല, നമ്മൾ സഞ്ചരിക്കുന്ന വിശ്വാസത്താലാണ്. ഏത് അഗ്നിസർപ്പം കടിച്ചാലും പിച്ചള സർപ്പത്തെ നോക്കി നടന്നാൽ എനിക്ക് വിടുതലുണ്ട്. ഉയരത്തിലേക്ക് കണ്ണും നട്ടുകൊണ്ട് നടക്കുന്നവനെ കടിക്കാൻ ഒരു അഗ്നിസർപ്പവും ഇന്നുവരെ ഉണ്ടായിട്ടില്ല. നിന്റെ കണ്ണുയരത്തിലാണ് എങ്കിൽ നിനക്ക് വിടുതലുണ്ട്. മനസ്സിലായവർ കൈയടിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദർശനമെഴുതുക. വിശ്വാസത്തിന്റെ ഭാഷയാണ് ദർശനം. വിശ്വാസമുണ്ടോ? ദർശനമുണ്ട്. ദർശനമുള്ളവനെ വിശ്വാസമുള്ളൂ. വിശ്വാസമില്ലാത്തവൻ കാഴ്ചയിലാണ് നടക്കുന്നത്. ഇപ്പോഴുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഒരു പരാതി, ഇപ്പോഴുള്ള കാര്യങ്ങളാണ് അവരെ സംഭാഷണ വിഷയം, ഇപ്പോഴുള്ള കാര്യങ്ങളാണ് അവരെ ഹൃദയത്തെ പിടിച്ചുലയ്ക്കുന്നത്, ഇപ്പോഴുള്ള കാര്യമോർത്താണ് അവൻ കരയുന്നത്. എന്നാൽ ദർശനമുള്ളവൻ പറയുന്നു, ഈ മൂടൽ മഞ്ഞിനപ്പുറത്ത് ഒരു വെളിച്ചം ഞാൻ കാണുന്നുണ്ട്, ഈ തകർച്ചയുടെ അപ്പുറത്ത് ദൈവത്തിൻ്റെ വിടുതലിൻ്റെ കരം ഞാൻ കാണുന്നുണ്ട്. ഇപ്പോഴുള്ളതല്ല, ഇതിനപ്പുറത്ത് ദൈവത്തിൻ്റെ എനിക്ക് വേണ്ടി വെളിപ്പെടുന്നു, ഞാൻ കാണുന്നുണ്ട്. അതാണ് വിശ്വാസത്തിന്റെ ഭാഷ. വിശ്വാസമുള്ളവന്റെ അകത്ത് ദൈവം കൊടുക്കും ദർശനം. ഉണർന്നിരിക്കുമ്പോൾ കാണുന്നത് ദർശനം, ഉറങ്ങുമ്പോൾ കാണുന്നത് സ്വപ്നം. ദൈവം സ്വപ്നം തരും, ദർശനം തരും. ദൈവം വെളിപ്പാട് തരും, അരുളപ്പാട് തരും. ദൈവം ആലോചന തരും. അകത്തുണ്ടായിരിക്കണം അത്. ഒരു ചെറുപ്പക്കാരന് സ്വപ്നം കൊടുത്തു ദൈവം. 17 വയസ്സുള്ള ഒരു ടീനേജർ, അവൻ പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം എന്നറിയാമോ? സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എൻ്റെ കാൽക്കൽ വീണ് കിടക്കുന്നു. കാലിൻ്റെ ചോട്ടി വീണ് കിടക്കുക. നക്ഷത്രങ്ങളുണ്ട്, സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്. കാണുകയാണെങ്കിൽ അത്രയും സ്വപ്നം വേണം കാണാൻ. വണ്ടി ഇടിക്കാൻ വരുന്നതും പട്ടി കടിക്കാനിട്ട് ഓടിക്കുന്നതൊക്കെ കണ്ട് നിലവിളിച്ചുകൊണ്ട് ഉണരരുത്. കാണുമ്പോൾ നക്ഷത്രങ്ങളെ സ്വപ്നം കാണണം, സൂര്യനെയും ചന്ദ്രനും കാൽക്കൽ വീണ് കിടക്കുന്നത് കാണണം. ഇവൻ പറഞ്ഞു, ഞാൻ കണ്ടു സ്വപ്നം. പക്ഷേ അർത്ഥം ഒരാൾക്ക് മനസ്സിലായി, അവൻ്റെ അപ്പന് യാക്കോബിന്. ചേട്ടന്മാർക്ക് മനസ്സിലായി, ഇത് ശരിയല്ല ഈ സ്വപ്നം. അടുത്ത ദിവസം പറഞ്ഞു, ഇന്നലെ ഒരു സ്വപ്നം ഞാൻ കണ്ടു, നിങ്ങളുടെ കറ്റയല്ല എൻ്റെ കറ്റയുടെ മുമ്പിൽ വീണ് കിടക്കുന്നു. അപ്പം അവര് പറഞ്ഞു, ഇവൻ സ്വപ്നക്കാരൻ, ഇവനെങ്ങനെ വിടാനൊക്കത്തില്ല, ഇവൻ്റെ സ്വപ്നം എങ്ങനെയാകുമെന്ന് നമുക്കൊന്നറിയണം. ചേട്ടന്മാര് ദൂരെ ആടുകളെ മേയിക്കാൻ പോയ ഇടത്ത് അവർക്ക് വേണ്ടി അപ്പവും മലരും കൊണ്ട് വീട്ടിൽ നിന്ന് വന്ന ഇവനെ കണ്ടപ്പോൾ അച്ചാച്ചന്മാർ തമ്മിൽ പറയുക, തേണ്ട വരുന്നു സ്വപ്നക്കാരൻ. അവരൊരു പേരിട്ടു, സ്വപ്നക്കാരൻ. ഏറ്റവും നല്ല പേര് കേട്ടോ, സ്വപ്നക്കാരൻ.
ഇതാ ഇവൻ്റെ അകത്തൊരു കാഴ്ചയുണ്ട്, നമ്മൾ കണ്ടിട്ടില്ലാത്തതെന്ന് ഇവൻ കാണുന്നുണ്ട്. ദൈവം ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അകത്ത് കിട്ടിയവനാണ് ഇവൻ. ഇതാ സ്വപ്നക്കാരൻ വരുന്നു. അടുത്ത, നമുക്കവനെ കൊന്നിട്ട് അവൻ്റെ സ്വപ്നം എന്താകുമെന്നൊന്ന് കാണാം. അവൻ കൊണ്ടുവന്ന് അപ്പവും തിന്നു, അവൻ കൊണ്ടുവന്ന് മലരും തിന്നു. യോസേഫിനോട് അവർക്കൊരു പിണക്കവുമില്ല, പക്ഷെ അവർക്ക് പിണക്കമുണ്ട് അവൻ കണ്ട സ്വപ്നത്തോട്. അവരുടെ വൈരാഗ്യം അവൻ്റെ സ്വപ്നമാണ്. നിന്നോടല്ല വിരോധം, നിന്റെ അകത്തുള്ള ദൈവകൃപയ്ക്കെതിരെയാണ് പോരാട്ടം. നിന്നോടുള്ള ശത്രുത നിന്റെ അകത്ത് ദൈവം തന്ന ദർശനത്തിനെതിരെയാണ് ശത്രു പോരാടുന്നത്. നിന്റെ അഭിഷേകത്തോടാണ് ശത്രുവിൻ്റെ പോരാട്ടം. അവനെ കൊല്ല, കൊല്ല. എന്തിനാ കൊല്ലുന്ന? സ്വപ്നം നടക്കല്ലേ, അവൻ കണ്ട സ്വപ്നം നടക്കല്ലേ, അവനെ കൊല്ല. അവനെ പിടിച്ച് പൊട്ടക്കിണറിലിട്ടു. അവനെ പിടിച്ച് ഇസ്മായേലിലെ കച്ചവടക്കാർക്ക് 20 വെള്ളിക്കാശിന് വിറ്റു. ബാലകന്റെ പ്രാണസങ്കടം കണ്ടാറയും അവർ അവനോട് കനിവ് കാണിച്ചില്ല. ചേട്ടന്മാരെന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രായം കൂടിയ ചേട്ടന്മാരെന്നല്ല, 1 വയസ്സോ 2 വയസ്സോ ഒക്കെ പ്രായമുള്ള ഈ വ്യത്യാസം ഇവർക്ക്. 1-2 വയസ്സൊക്കെ പ്രായം കൂടിയ ഏകദേശം സമപ്രായക്കാരായ ആളുകൾ ഇവരാണ് ഇവരെ ഉപദ്രവിക്കുന്ന. അവർ സംഘം കൂടി, അവർക്ക് സംഘബലമുണ്ടായി, അവരൊന്നിച്ചുകൂടി വിറ്റു. പൊക്കോട്ട് കൊല്ലണ്ടെന്നൊരുത്തരും തോന്നിയപ്പോൾ കൊല്ലണ്ട, ഇസ്മായിലിൻ്റെ കച്ചവടക്കാർക്ക് വിറ്റ്, അവർ കൊണ്ടുപോയി അടിമച്ചന്തയിൽ നിർത്തി വിറ്റങ്ങ് പൊക്കോളും. പക്ഷെ ഇവർക്ക് ഒരു അബദ്ധം പറ്റി. ഇവർക്ക് ഈ യോസേപ്പിനെ പിടിച്ച് പൊട്ടം കെട്ടിടാൻ പറ്റും, പക്ഷെ അവൻ കണ്ട സ്വപ്നത്തെ പിടിച്ചിടാനൊക്കത്തില്ല. അവൻ കണ്ട സ്വപ്നത്തെ കച്ചവടക്കാർക്ക് വിൽക്കാനൊക്കത്തില്ല. 30 വയസ്സുവരെ അവൻ പീഡിപ്പിക്കപ്പെട്ടു, ഉപദ്രവിക്കപ്പെട്ടു. അവൻ ചെയ്യാത്ത കുറ്റത്തിന് അവനെ ജയിലിൽ അടച്ചു, കുണ്ടറയിലിട്ടു, തടവിൽ കിടക്കുക. എന്ത് കുറ്റം ചെയ്തു? സ്വപ്നം കണ്ടു. എന്ത് കുറ്റം ചെയ്തു? ദൈവത്തിൻ്റെ ദൂത് ഏറ്റുവാങ്ങി. എന്ത് കുറ്റം ചെയ്തു? ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഹബക്കൂക്കിനോട് ദൈവം പറഞ്ഞു, ദർശന സമാപ്തിയിലേക്ക് ബന്ധപ്പെടുക. എവിടെ കൊണ്ടിട്ടാലും ദൈവം നിനക്ക് തന്ന ദൂതിനും അതിന് നിവർത്തിക്കും ഇടയിൽ ഒരവധിയുണ്ട്. യോസേഫിന് 13 വർഷമായിരുന്നു അവധി. അവധി പരിശോധനയാണ്. ഇസ്രായേലിന് ദൈവം പ്രോമിസ് ലാൻഡ് കൊടുത്തു, പാലും തേനും എടുക്കുന്ന വാഗ്ദത്ത ദേശത്ത് കൂടെ അവിടെ ചെന്നില്ല, പിറ്റേ വർഷവും ചെന്നില്ല. അവധി 40 വർഷത്തെ അവധി ഉണ്ടായിരുന്നു. വാഗ്ദാനത്തിനും നിവൃത്തിക്കും ഇടയിൽ മരുഭൂമി നടന്നു ചെന്നാലേ വാഗ്ദത്ത നാട്ടിൽ കാലുകുത്താൻ കഴിയുകയുള്ളൂ. എളുപ്പ വഴികളില്ല, കുറുക്കു വഴികളില്ല. നിറവേറിനിടയിൽ ദൈവം വെച്ചൊരവധിയുണ്ട്, അവധിയുണ്ട്. അതിനെക്കുറിച്ചാണ് കർത്തൃദാസനും ഇവിടെ പറഞ്ഞത്. അവൻ ചെത്തും, അവധി സമയത്താണ് അവൻ്റെ ചെത്തൽ അറിയുന്നത്. ഒന്നുകിൽ നിന്നെ ചെത്തുന്ന കത്തി, അല്ലെങ്കിൽ നിന്നെ മുറിച്ചു കളയുന്ന വലിയ കത്തി, ഏതെങ്കിലും ഒരു കത്തി വീഴും. ഈ അടുത്ത കാലത്തൊന്നും നിന്നെ ചെത്തിയിട്ടില്ലെങ്കിൽ, അടുത്ത കാലത്തൊന്നും ചെത്തുന്ന കത്തിയുടെ മൂർച്ച നീ അറിഞ്ഞില്ലെങ്കിൽ പേടിച്ചോണം, പേടിച്ചോണം. ഫലമുണ്ടോ? ചെത്തുണ്ട്. നീ ബലം കായ്ക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉറപ്പാണ് ചെത്ത് കിട്ടുന്നത്. ഇടയ്ക്കുറഞ്ഞുകൊണ്ട് നീ അതിനെ അംഗീകരിച്ചു കൊള്ളണം. കൊച്ചു സ്വപ്നമാണ് കൊച്ചു ശത്രുക്കളെയുള്ളു കേട്ടോ. വലിയ വലിയ ശത്രുക്കൾ നിനക്കെതിരായിട്ട് എഴുന്നേക്കാൻ പോവുകയാണ്. പ്രൈസ് ദ ലോർഡ്. പക്ഷേ മരുഭൂമിയുടെ അപ്പുറത്ത് ദൈവത്തിൻ്റെ വാഗ്ദാന ദൈവം നിവർത്തിക്കും. ഹബക്കൂക്കേ, ഹബക്കൂക്കേ, ഒരവധി വെച്ചിട്ടുണ്ട്. അവധി ചെക്ക് എന്ന് കേട്ടിട്ടില്ലേ? പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്. 1 ലക്ഷം രൂപയുടെ ചെക്ക് ഒരാൾ നിങ്ങൾക്ക് തന്നിട്ട് പറഞ്ഞു, ഈ മാസം കൊണ്ടുപോകല്ലേ, ജനുവരി 15, 2015 അതിൻ്റെ ഡേറ്റ് ഇട്ടേക്കുന്ന. അടുത്ത വർഷം ജനുവരി 15 ബാങ്കിൽ പോയി മാറാവുള്ളൂ, അന്നത്തെ ഡേറ്റാണ്. അതിൻ്റെ പേര് അവധി ചെക്ക് അത്രയാവും. പക്ഷേ ഇപ്പോഴേ കൊണ്ടുപോക്കോ ചെക്ക്, ഇപ്പോഴേ കൊണ്ടുപോക്കോ, ഇപ്പോഴേ തരാൻ ചെക്ക്. പക്ഷെ പോക്കറ്റിട്ടുണ്ട് നടക്കണം. നാളെ കിട്ടത്തില്ല, അടുത്ത ആഴ്ചയും കിട്ടത്തില്ല, ജനുവരി 15. ഇതുപോലെ ദൈവം നിനക്കുന്ന ഓരോ ദർശനത്തിൻ്റെയും പുറത്ത് തമ്പുരാൻ കുറിച്ച് വെച്ചൊരു ഡേറ്റുണ്ട്. ആ ഡേറ്റിൽ അത് ക്യാഷാകത്തുള്ളൂ, ആ ഡേറ്റിൽ അത് നിറവേറത്തുള്ളൂ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് എൻ്റെ ഭാഷ? ദൈവം നിനക്ക് ദർശനം തന്നെങ്കിൽ ദൈവം നിനക്ക് സ്വപ്രദനത്തിന് ഒരവധി വച്ചിരിക്കുന്നു. അടുത്ത വാചകം അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. ആര് ബന്ധപ്പെടുന്നു? ദർശനം ബന്ധപ്പെടുന്നു. ദൈവം തരുന്ന ദർശനം ആലോചനയ്ക്ക് ജീവനുണ്ട്. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത വായുണ്ടെന്ന് മാത്രമല്ല, സംസാരിക്കുന്ന ദൈവമാണ്. വായുണ്ടായിട്ടും സംസാരിക്കാത്ത ദൈവമുണ്ടെന്ന് ബൈബിളിൽ പറയുന്നു. എന്നാൽ നമ്മുടെ ദൈവം വായ ദൈവം സംസാരിക്കും. അശരീരിയൊന്നും കേൾക്കണ്ട, നിൻ്റെ ഹൃദയത്തിൽ നീ അറിയും എൻ്റെ ദൈവം എന്നോട് സംസാരിച്ചു. ഇന്ന് രാവിലെ ഞാൻ വചനം വായിച്ചു കൊണ്ടപ്പോൾ ദൈവം എന്നോടുള്ള ദൂതാണ്. നമ്മുടെ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. എപ്പോഴെങ്കിലും നിൻ്റെ ഹൃദയത്തിൽ ദൈവം എന്നോട് സംസാരിച്ചു എന്ന് ബോധ്യമുണ്ടെങ്കിൽ അത് നീ മുറുകെ പിടിക്കുക, നീ മുറുകെ പിടിച്ചുകൊള്ളണം. അതിന് ജീവനുണ്ട്. അന്യഭാഷാ വ്യാഖ്യാനമായി ദൈവം സംസാരിക്കും, പ്രവചനമായി ദൈവം സംസാരിക്കും, വെളിപ്പാടായി ദൈവം സംസാരിക്കും, ദൂതായി ദൈവം സംസാരിക്കും, സ്വപ്നമായി ദൈവം സംസാരിക്കും, ദർശനമകത്തു തരും. ദൈവം പല വിധത്തിൽ സംസാരിക്കും. ദൈവവചനത്തിലൂടെ സംസാരിക്കും. ദൈവം സംസാരിച്ച വചനങ്ങളാണ് ജീവനും ശക്തിയും കൊല്ലുന്നു, ജീവിപ്പിക്കുന്നത്. ദൈവം സംസാരിക്കുന്ന വചനമാണ് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനമാണ് സംസാരിക്കുന്ന വചനം. അതുകൊണ്ടാണ് ദൈവമക്കൾ ജീവിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത അത് നിവൃത്തിയിലേക്ക് നീ നിന്നുകൊടുത്താൽ മതി. യോസഫ് എന്തു ചെയ്തു? യോസഫിൻ്റെ സ്വപ്നം നിറവേറാണ്. യോസഫ് എന്തു ചെയ്തു? ആ പാനപാത്രവാഹകരുടെ പ്രമാണിയോട് പറഞ്ഞയച്ചു, ജീവന് ശക്തിയും കൊല്ലുന്നു, ജീവിപ്പിക്കുന്നത് ദൈവം സംസാരിക്കുന്ന വചനമാണ് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനമാണ് സംസാരിക്കുന്ന വചനം. അതുകൊണ്ടാണ് ദൈവമക്കൾ ജീവിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത അത് നിവൃത്തിയിലേക്ക് നീ നിന്നുകൊടുത്താൽ മതി. യോസഫ് എന്തു ചെയ്തു? യോസഫിൻ്റെ സ്വപ്നം നിറവേറാണ്. യോസഫ് എന്തു ചെയ്തു? ആ പാനപാത്രവാഹകരുടെ പ്രമാണിയോട് പറഞ്ഞയച്ചു, രാജാവുണ്ട്. അവിടെ ചെന്ന് രാജാവ് മാത്രമില്ല, മൂത്താള് വന്നപ്പോൾ ഏലിയാവ് എന്ന അവൻ്റെ പേര്, നല്ല പൊക്കമുണ്ട്, നല്ല പേഴ്സണാലിറ്റി ഉണ്ട്. ശൗലിൻ്റെ പട്ടാളത്തിലെ ആദ്യത്തെ മൂത്ത ആമ്മക്കളെല്ലാം അവിടെയാണ് പോകുന്നത്. യുദ്ധം വരുമ്പോൾ ജോലിക്ക് പോകുന്നവരാ, പട്ടാളത്തിലെ ഡ്യൂട്ടിക്ക് പോകുന്നവരാ. പക്ഷേ ദൈവം പറഞ്ഞ് ഇവരെ ആരെയും ഞാൻ തിരഞ്ഞെടുത്തിട്ടില്ല. ശൗമേലെ, നീ പൊക്കം നോക്കുക, നീ അവരുടെ മുഖം നോക്കുക. ഞാൻ നോക്കുന്ന ഹൃദയത്തെയാണ്, ഞാൻ നോക്കുന്ന പുറമേ ഉള്ളതല്ല, ഞാൻ നോക്കുന്ന അവരുടെ പൊക്കമല്ല, അവരുടെ വെയിറ്റ് അല്ല, അവരുടെ ഗമയല്ല, അവരുടെ ഫിസിക്കൽ പേഴ്സണാലിറ്റി അല്ല, ഞാൻ നോക്കുന്ന അവരുടെ ഹൃദയത്തെയാണ്. എൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു ബാലകനെ ഞാൻ കണ്ടിരിക്കുന്നു. അപ്പനവനെ വിളിച്ചില്ല. ഒരു യാഗസദ്യ വീട്ടിൽ വെക്കണം. ഞാൻ നിൻ്റെ വീട്ടിൽ വരുന്ന അന്നത്തെ ഏറ്റവും പ്രശസ്ത പ്രവാചകനായ ശമൂവേൽ, ഇസ്രായേലിൻ്റെ ന്യായപാലനം നടത്തുന്ന ശമൂവേൽ, ശൗൽ രാജാവിനെ അഭിഷേകം ചെയ്ത ആദരണീയനായ ശമൂവേൽ പ്രവാചകൻ, ഇശായി എന്ന് പറയുന്ന ഒരുത്തൻ്റെ വീട്ടിൽ ബേത്ലഹേമിൽ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. യാഗസദ്യ ക്രമീകരിക്കണം, നിൻ്റെ മക്കളെ എല്ലാവരെയും ക്ഷണിച്ചിരുത്തണം എന്ന് പറഞ്ഞിട്ടും ഒരുത്തനെ വിളിച്ചില്ല. ആകെ എല്ലാവരെയും വിളിച്ചു. അപ്പൻ മറന്നു, അമ്മയും മറന്നു. അമ്മയെങ്കിലും ചോദിക്കണ്ട, ദൈവം തന്നിട്ട് നമുക്ക് എട്ടാം പിള്ളേർ തന്നില്ലേ, ഏഴുവരെ വിളിച്ചാൽ മതിയോ? ചോദിച്ചില്ല. ഇതെങ്ങനെ അറിയാം? ദാവീദ് സങ്കീർത്തനം പാടിയപ്പോൾ ഇത് ഓർത്തുകൊണ്ട് എഴുതി, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു, എങ്കിലും യഹോവ എന്നെ ചേർത്ത് കൊണ്ടു. നിന്നെ ഓർക്കേണ്ടവർ മറന്നു പോകും, ന്യായമായുള്ള നിൻ്റെ അവകാശം തരാതിരിക്കും, ന്യായമായിട്ട് നിനക്ക് ലഭിക്കേണ്ട സാഹചര്യങ്ങൾ നിന്നെ ഒഴിവാക്കും. മനുഷ്യർ നിന്നെ മറക്കുമ്പോൾ ഓർത്തോണം, നീ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ദൈവത്തിൻ്റെ പദ്ധതി നിൻ്റെ മേലുണ്ട്. ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പർപ്പസ് ഉണ്ട്. ദൈവത്തിൻ്റെ അഭിഷേകം നിൻ്റെ മേൽ വരുമ്പോൾ നീ ആൾ മാറിയവനായി തീരുവാൻ പോകുകയാണ്. ഹല്ലേലൂയ്യ! അഭിഷേകം ചെയ്തു. ഇസ്രായേലിൻ്റെ രാജാവായിട്ട് അവൻ്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് ദാവീദിനെ ശമുവേൽ പ്രവാചകൻ അഭിഷേകം ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ സൂട്ട് കേസ് എടുത്തുകൊണ്ട് കൊട്ടാരത്തിൽ ചെന്നാൽ മതി, രാജാവായിട്ട് അഭിഷേകം കിട്ടിയില്ലേ. പിറ്റേ ദിവസം പോയില്ല, പിറ്റേ വർഷവും പോയില്ല. അവധിയുണ്ട്, അവധി. അഭിഷേകത്തിനൊരു അവധിയുണ്ട്. എന്തിനു വേണ്ടി അഭിഷേകം ചെയ്തോ? അത് നിറവേറുന്നതിന് മുമ്പ് നീ കാട്ടിൽ അലയേണ്ടതുണ്ട്, നീ സിംഹത്തെ കൊല്ലേണ്ടതുണ്ട്, നീ കരടിയെ കൊല്ലേണ്ടതുണ്ട്, നീ ഗോലിയാത്തിനെ കൊല്ലേണ്ടതുണ്ട്. നിനക്ക് ചില പ്രൈവറ്റ് വിക്ടറി ഉണ്ട്. അതാണ് കാട്ടിലെ പ്രൈവറ്റ് വിക്ടറി. ആരും കണ്ടില്ല, ആരും അറിഞ്ഞില്ല. ദാവീദ് സാക്ഷി പറയുമ്പോഴേ ആളുകൾ അറിയുന്നത് ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന്, സിംഹത്തെയും കരടിയും ഒക്കെ തന്ന്. അത് പേഴ്സണൽ വിക്ടറി. എന്തിനാ അത് തരുന്നതെന്ന് അറിയാമോ? വ്യാപരിക്കുന്ന അത്ഭുത രോഗശാന്തിയുടെ കൃപ നിന്റെ ശരീരത്തിൽ വ്യാപരിച്ച് നിന്റെ നാഡി ഞരമ്പുകളിൽ, അസ്ഥി പഞ്ചരങ്ങളിൽ, മാംസപേശികളിൽ, ആന്തരിക അവയവങ്ങളിൽ ഇന്ന് രാത്രി വ്യാപരിച്ച് അത്ഭുത രോഗസൗഖ്യം നിന്റെ ശരീരത്തിൽ ദൈവം നൽകുന്നു. നീ ബുദ്ധിമുട്ടിലും ഞെരുക്കത്തിലുമാണെങ്കിൽ, കടബാധ്യതയിലാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിന്റെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ അവൻ്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായി തീർത്തു തരും, പൂർണ്ണമായി തീർത്തു തരും. ബുദ്ധിമുട്ടല്ല, ദൈവം പൂർണ്ണമായി തീർത്തു തരുമെന്ന് അകത്തുറപ്പുള്ളവർ മാത്രം കൈയടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വി പ്രൈസ് യു ലോർഡ്, വി താങ്ക് യു ലോർഡ്, വി വർഷിപ്പ് യു ലോർഡ്. എല്ലാ ബുദ്ധിമുട്ടും ദൈവം മാറ്റും, അതവൻ്റെ വാഗ്ദാനമാണ്. നിന്റെ ദൈവത്തുന്നവനാണ്. നിന്റെ ദൈവം കുപ്പയിലേക്ക് എറിയുന്നവനല്ല, കുപ്പയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നവനാണ്. നിന്റെ ദൈവം നിന്നെ വീഴാൻ തക്കോടം തള്ളുന്നവനല്ല, ബലമുള്ള കരം കൊണ്ട് താങ്ങി എഴുന്നേൽപ്പിക്കുന്നവനാണ്. അവൻ കൈപിടിച്ച് നടത്തുന്നവനാണ്. അവൻ ശക്തിപ്പെടുത്തുന്നവനാണ്. ബലമില്ലാത്തവർക്ക് അവൻ ബലം വർദ്ധിപ്പിക്കുന്നു. ക്ഷീണിച്ചിരിക്കുന്നവർക്ക് അവൻ ശക്തി നൽകുന്നു. യൗവനക്കാരുടെ വീടും ബാല്യക്കാർ തളർന്നു പോകും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ അവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച 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 ഉയരും. അവർ തളർന്നു പോകാതെ നടക്കും. ഇത് ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ നീ പിടിക്കണം. ഇതെല്ലാം പൊതുവായിട്ടുള്ള വാഗ്ദാനങ്ങളെ ഞാൻ പറഞ്ഞാൽ, ചില വാഗ്ദാനങ്ങളുണ്ട്. ചിലർക്കറിയാം, അവരുടെ അകത്തറിയാം. അവർ ചില ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാ, ചില കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാ, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാ. മകൻ്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മ ഇവിടെ ഇരിപ്പുണ്ട്. മകളുടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുടുംബം ഇവിടെ ഇരിപ്പുണ്ട്. ഓരോ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ ഉറപ്പിലാണ് പ്രാർത്ഥിക്കുന്നത്. എന്താ പ്രാർത്ഥിക്കാൻ കാരണം? ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ വിശ്വസിക്കേണ്ടതല്ലയോ? ആ വിശ്വാസമുള്ളത് കൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അന്വേഷിച്ചാൽ മറുപടിയുണ്ടെന്ന്. മുട്ടിവിളി പൊട്ടക്കണ്ണം മാവിലെറിയുന്ന പോലെ പ്രാർത്ഥിച്ചിട്ടേച്ച് പോകുന്നവരല്ല നമ്മൾ. നമ്മൾ നിശ്ചയത്തോടെ പ്രാർത്ഥിക്കുന്നവരാ, ദൈവസനിൽ പോരാടുന്നവരാ. ഹബക്കുക്കിൻ്റെ പേര് തന്നെ അതായിരുന്നു. അവൻ മല്ലുപിടിക്കുന്നവനായിരുന്നു, ദൈവത്തോട് മല്ലുപിടിച്ച് പ്രാർത്ഥിക്കുന്നവനായിരുന്നു. നീ ആത്മാവിൽ നിറഞ്ഞ് പോരാടി പ്രാർത്ഥിക്കണം. ദേശത്തിൻ്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കണം, രാജ്യത്തിൻ്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഇന്ത്യൻ മെന്റക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡിന് വേണ്ടി പ്രാർത്ഥിക്കണം, നിന്റെ ലോക്കൽ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കർത്തൃദാസനും കുടുംബത്തിനും ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിൻ്റെ അതിരുകളെ വിശാലമാക്കും. നിന്റെ കാര്യവും ദൈവം വിട്ടുകളയത്തില്ല. നിനക്കുവൻ മറുപടി തരും. ഇതാ വിശ്വാസത്താൽ പരിശോധനാ കാലയളവിൽ പിടിച്ചു നിൽക്കുക. പുതിയ നിയമത്തിൽ മൂന്ന് സ്ഥലത്ത് ജീവിച്ചിരിക്കും. റോമലേഖനത്തിൽ, ഗലാത്തി ലേഖനത്തിൽ, എബ്രായ ലേഖനത്തിൽ. പഴയ നിയമത്തിൽ ഒരു വാക്യം, കർമ്മമാർഗങ്ങളുടെ കാര്യങ്ങൾ എഴുതിയ പഴയ നിയമത്തിൽ ഒരു മനുഷ്യൻ ഏറ്റവും വലിയ പ്രതിസന്ധി നിലവിളിച്ചപ്പോൾ അവന് കിട്ടിയ ഉത്തരമാണ്. വിശ്വസിച്ചോ, 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 നിനക്ക് ആത്മീയ ജീവൻ കിട്ടും. ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന മലബാറിലെ വിശുദ്ധന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഏത് പ്രതിസന്ധിയിലും വിശ്വസിച്ച് നിൽക്ക്. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ സമയം വന്നിരിക്കുന്നു. മലബാറിൽ ദൈവത്തിന് സന്ദർശനം അയക്കാനുള്ള സമയം വന്നിരിക്കുന്നു. മലബാറിൽ ദൈവത്തിൻ്റെ ആത്മീയ ഉണർവ്, അതിശക്തമായ ഉണർവ് ദൈവം അയക്കുന്ന ദിവസങ്ങൾ വന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ ദാസന്മാരുടെ മേൽ, മലബാറിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാരുടെ മേലും അത് ഐ പി സി എന്നല്ല, ചർച്ച ബോർഡ് എന്നല്ല, അസംബ്ലീസ് ബോർഡ് എന്നല്ല, ഷാരോൺ എന്നല്ല, കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സകല വിശുദ്ധന്മാരുടെ മേലും അവർക്ക് ദൈവമാക്കി വെച്ച സകല കർത്തൃദാസന്മാരുടെ മേലും പരിശുദ്ധാത്മാ അഭിഷേകത്തിൻ്റെ ഇരട്ടിപ്പങ്കിൻ്റെ മഴ പെയ്തിറങ്ങാൻ പോകുന്നു. പെരുമഴ പെയ്തിറങ്ങാൻ പോകുന്ന അഭിഷേകത്തിൻ്റെ പെരുമഴ പെയ്തിറങ്ങി. മലബാറിൽ ദൈവത്തിൻ്റെ വലിയ അത്ഭുതം ദൈവം ചെയ്യാൻ പോകുന്നു. ദൈവത്തിൻ്റെ ദാസ, നിന്റെ ശുശ്രൂഷ രോഗികൾക്ക് അത്ഭുത സൗഖ്യം വരുന്നു. ദൈവത്തിൻ്റെ ദാസനെ, നിന്റെ ഉള്ളങ്കാൽ ചവിട്ടി അവകാശം പറയുന്ന സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തി ദൈവം വെളിപ്പെടുത്താൻ പോകുന്നു. ദൈവത്തിൻ്റെ ദാസി, നീ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിയിൽ എത്തിരിക്കുന്നു. നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ചെത്തുന്ന കത്തി വന്ന് മുറിച്ച് ചോര പോലെയുള്ള തുള്ളി പോലെ കറ വന്ന് കണ്ണുനീര് വന്ന് അതിങ്ങനെ ഉറഞ്ഞുറഞ്ഞ് നിൽക്കുന്നെങ്കിൽ ഇതാ പുതു നാമ്പ് ദൈവം അതിൽ നിന്ന് മുളപ്പിക്കാൻ പോകുന്നു. ഏറ്റവും മധുരമുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഫലങ്ങൾ അവിടെ ദൈവം പുറപ്പെടുവിക്കാൻ പോകുന്നു. ദൈവം പ്രവർത്തിച്ച് തീർന്നിട്ടില്ല, പ്രവർത്തിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ദൈവം അവസാനിപ്പിച്ചിട്ടില്ല, ദൈവം ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇന്ന് വരെ നീ കണ്ടതല്ല, ദൈവം അതിനപ്പുറത്ത് നിനക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി നിന്റെ കണ്ണുകൊണ്ട് നീ കാണാൻ പോകുന്നു. 2014 ഡിസംബർ മാസം 31st ആകുന്നതിന് മുമ്പ് തന്നെ നിന്റെ വീടിനകത്ത് ദൈവത്തിൻ്റെ ഒരു അത്ഭുതം ദൈവം വെളിപ്പെടുത്താൻ പോകുന്നു. നിനക്ക് വിരോധമായി ഉണ്ടായിരിക്കുന്ന ദുഷ്ടശക്തിയുടെ പോരുകളെ ഇന്ന് രാത്രി ദൈവം തകർക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുതം സ്വർഗത്തിൽ നിന്ന് നിനക്ക് വേണ്ടി പുറപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ വിടുതൽ സ്വർഗത്തിൽ നിന്ന് നിനക്ക് വേണ്ടി പുറപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ കരം നിനക്ക് അനുകൂലമായി ഇന്ന് രാത്രി നീട്ടിയിരിക്കുന്നു. നിനക്ക് വിരോധമായി ഉണ്ടാക്കി സകല ആയുധങ്ങളെ ഇന്ന് രാത്രി ദൈവം തകർക്കുന്നു. ഇതാ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ഇരട്ടിപ്പങ്കത്തിന്റെ മേൽ പകർന്ന് നീ ആൾ മാറിയവനായി തീരുവാൻ പോകുന്നു. ദൈവത്തിന്റെ അത്യന്താശക്തി നിന്റെ മനുഷ്യരത്തിൽ പകർന്ന് ദൈവത്തിന്റെ അഗ്നി കഷണമാക്കുന്നു. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ദൈവത്തിന്റെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ തേജസിന്റെ അതിശക്തമായ വേവിസ ഈ പന്തലിന്റെ കീഴില് വലിയ ഓളം വെട്ടിക്കൊണ്ടിരിക്കുന്നു. വലിയ ഓളം വെട്ടുന്നു. ഇതാ തേജസിന്റെ നൂൽ മഴ ഇവിടെ പെയ്തിറങ്ങുന്നു. ദൈവദേശന നൂൽ മഴ ഇന്ന് രാത്രി പെയ്തിറങ്ങുന്നു. അത്ഭുത രോഗശാന്തി നിന്റെ ശരീരത്തിൽ ഇന്ന് രാത്രി ഏറ്റെടുത്തു കൊള്ളുക. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ഇന്ന് രാത്രി നീ ഏറ്റെടുത്തു കൊള്ളുക. നിന്റെ വിടുതൽ ഇന്ന് രാത്രി നീ ഏറ്റെടുത്തു കൊള്ളുക.
യുഗങ്ങൾ വാഴ് സ്വർഗസിയോനി ക്രിസ്തേശുവിനായി കഷ്ടം സഹിച്ചോ നിത്യ നിത്യ യുഗങ്ങൾ വാഴ് സ്വർഗസിയോനി ഓ കേൾക്കാരായ് ധ്വനി നപ്പോകാരായ് ഈ പാർത്ഥനം വിട്ട് തേജസ്സേറുമുറേ കേൾക്കാരായ് ധ്വനി നപ്പോകാരായ് ഈ പാർത്ഥനം വിട്ട് ോട് വാഴും കാലം എത്ര ആനന്ദം ആനന്ദമേ നിത്യാനന്ദമേ കണ്ണനോടു വാഴും കാലം എത്ര ആനന്ദം പോകാറാ ഈ പാർത്ഥനം വിട്ട് ധ്വനി പോകാറായി ഈ പാത്രം വിട്ട് തേജസേറുരേ സിയോൻ സൈന്യമേ ഉണർത്തിയേ ഒരു നിശ്ചയം എടുത്തു വിരുന്നു പ്രാപിക്കാ സിയോൻ സൈന്യമേ ഉണർത്തിയുക ഒരു നിശ്ചയം എടുത്തു വിരുന്നു പ്രാപിക്കാധ്വനി പോകാറായി ഈ പാത്രം വിട്ട് ധ്വനി പോകാറാത്രം വിട്ട് തേജസേറുരേ ധ്വനി പോകാറാത്രം വിട്ട് ഉണർത്തിയെടുത്തു വിരുന്നു പ്രാപിക്കാത്തു വിരുന്നു പ്രാപിക്കാത്തരാധ്വനി ഹൗഡ 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 ഹൗഡ
സ്തോത്രം ചെയ്യും.